ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, എഴുതപ്പെട്ട ദൈവവചനമാണ് ബൈബിൾ. നമ്മൾ ഭക്തിയോടെ, വിശ്വാസത്തോടെ, ശ്രദ്ധയോടെ വായിക്കണം. അത് വായിക്കുന്നവരിൽ ദൈവത്തിന്റെ ജീവൻ പുഷ്ടിപ്പെടും. വായിക്കുന്നവർ ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയും എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ബൈബിൾ വായിക്കുന്നതിന്, ധ്യാനപൂർവ്വം വായിക്കുന്നതിന് ഒരു ഉദാഹരണം, ഒരു മാതൃക അവതരിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ബൈബിൾ ഭാഗം വായിച്ച് ധ്യാന വിഷയമാക്കും. അതിൽ നിന്ന് എടുക്കാൻ പോകുന്നത് കാനായിലെ വിവാഹ വിരുന്ന് എന്ന POC ബൈബിൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ബൈബിൾ ഗവേഷണമുള്ളവർ ബൈബിൾ തുറന്ന് ഈ ഭാഗം കണ്ടെത്തുക. ഞാൻ ആദ്യമേ ഒന്ന് വായിക്കും. കഴിഞ്ഞ ദിവസം ബൈബിൾ വായിക്കുന്നതിന് ഒരു മെത്തേഡ്, ഒരു ക്രമം അഥവാ ഒരു രീതി ഞാൻ അവതരിപ്പിച്ചിരുന്നു. ആ ക്രമമനുസരിച്ച് ഒരു ബൈബിൾ ഭാഗം വായിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുക. ആദ്യമേ ബൈബിൾ വായിക്കുന്നു. 3 ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നുപോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതാണ് സുവിശേഷ ഭാഗം. 11 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവത്തിന്റെ വിവരണം. കാനായിലെ വിവാഹ വിരുന്ന് എന്നാണ് ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുക. ആദ്യ വായനയിൽ അങ്ങനെയേ തോന്നുകയുള്ളൂ താനും. കാരണം ഒരു ആദ്യ വായനയിൽ പ്രഥമ ദൃഷ്ടിയ നമ്മൾ കാണുന്നത് കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടക്കുന്നു. യേശുവും ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും അവിടെ സന്നിഹിതരായിരിക്കുന്നു. വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയി, ആകെ നാണക്കേടാകുന്നൊരു സാഹചര്യത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നു യേശുവിന്റെ അമ്മ. ആദ്യമേ യേശുവിന്റെ പ്രതികരണം അല്പ നിഷേധാത്മകമായി തോന്നാമെങ്കിലും യേശു അവർക്ക് അത്ഭുതകരമായി വീഞ്ഞ് നൽകി ആ കുടുംബത്തിന്റെ മാനം കാത്തുസൂക്ഷിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്നു. ഇപ്പൊ കാനായില് കല്യാണ വിരുന്നിൽ വെച്ച് മറിയത്തിന്റെ മാധ്യസ്ഥ്യം സ്വീകരിച്ച് യേശു വെള്ളം വീഞ്ഞാക്കിയ ഒരു സംഭവത്തിന്റെ വിവരണമായിട്ടാണ് നമ്മൾ ഇത് ആദ്യമേ കാണുക. അത് ശരിയാണ്. പക്ഷേ ഇത് മാത്രമല്ല ഈ സംഭവത്തിന്റെ വിവരണത്തിലുള്ളത് എന്ന് നമ്മൾ അല്പം ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യ വായനയിൽ കിട്ടുന്നതിനേക്കാളും വളരെയേറെ ആഴമേറിയ സത്യങ്ങൾ ഈ ബൈബിൾ ഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളതൊന്ന് ചികഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു 5-6 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം ബൈബിൾ വായിക്കുമ്പോൾ. ഇത് എപ്പോഴാണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവം നടന്നത്, എന്തിനു വേണ്ടിയാണ് അഥവാ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. ആദ്യത്തെ ചോദ്യം എപ്പോഴാണ്. വളരെ വ്യക്തമായി സുവിശേഷം പറയുന്നുണ്ട് 3 അത് സുവിശേഷത്തിന്റെ ആദ്യ അധ്യായവുമായി തട്ടിച്ചു നോക്കിയാൽ ഒരു പ്രത്യേക അർത്ഥം നമുക്ക് കിട്ടും. ദിവസത്തെക്കുറിച്ചുള്ള സൂചന ആദ്യമേ കാണുന്നത് 29 വാക്യത്തിലാണ്. അടുത്ത ദിവസം എന്ന് പറയും. 1 അധ്യായം 29 വാക്യം. അപ്പൊ അത് 2 അടുത്ത ദിവസം എന്ന് പറയുന്നത്. വീണ്ടും 35 വാക്യത്തിൽ യോഹനൻ ആവർത്തിക്കുന്നുണ്ട് അടുത്ത ദിവസം. അപ്പോഴത് ഈ പരസ്യയുദ്ധത്തിന്റെ മൂന്നാം ദിവസമായിരിക്കും. 43-ാമത്തെ വാക്യത്തിൽ വീണ്ടും വരുന്നു അടുത്ത ദിവസം അഥവാ പിറ്റേ ദിവസം. അങ്ങനെ അത് 4-ാം ദിവസമാണ്. ഇനി 3-ാം ദിവസം എന്ന് പറയുമ്പോൾ ഈ 4-ാം ദിവസത്തിന് ശേഷം 3 ദിവസം കൂടെ കൂട്ടുമ്പോൾ 4, 3, 7 ദിവസമാകും. അപ്പോഴ് 3-ാം ദിവസം എന്ന പരാമർശം കൊണ്ട് രണ്ട് കാര്യങ്ങളിലൂടെ ശ്രദ്ധേയമാകുന്നുണ്ട്. ആദ്യമേ ഈ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ 3-ാം ദിവസം 7-ാം ദിവസമാണ്. അപ്പൊ 7-ാം ദിവസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മറ്റൊരു വലിയ സംഭവത്തിലേക്കാണ് തിരിയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയെന്നും അവസാനം 7-ാം ദിവസം വിശ്രമിച്ചു എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോഴേ യേശുവിന്റെ പ്രവർത്തനം, ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഈ പ്രവർത്തനം, പ്രപഞ്ച സൃഷ്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയാണ് യോഹന്നാൻ സുവിശേഷം അവതരിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 7-ാം ദിവസം വിശ്രമത്തിന്റെ ദിവസമാണ് അഥവാ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദിവസമാണ്. അപ്പോൾ ഇവിടെ യേശുവിന്റെ ആദ്യത്തെ പ്രവർത്തനം, പരസ്യയുദ്ധത്തിലെ അത്ഭുതകരമായ ആദ്യത്തെ പ്രവർത്തനം, സൃഷ്ടികർമ്മത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായി യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. പൂർത്തീകരണത്തിന്റെ ഒരു സംഭവം. അതോടൊപ്പം 3-ാം ദിവസം എന്ന പദത്തിന് കുറച്ചുകൂടി ആഴമേറെ അർത്ഥവുമുണ്ട്. സാധാരണഗതിയിൽ ഒരു ക്രൈസ്തവൻ 3-ാം ദിവസം എന്ന പദം കേൾക്കുമ്പോൾ ആദ്യമേ അവന്റെ ചിന്തയിൽ കടന്നു വരുന്നത് 3-ാം ദിവസം സംഭവിച്ച ഒരു വലിയ അത്ഭുതമാണ്. അത് യേശുവിന്റെ പുനരുത്ഥാനമായിരുന്നു. 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോഴ് 3-ാം ദിവസം എന്ന കാലസൂചന കൊണ്ട് രണ്ട് പ്രധാന കാര്യങ്ങൾ യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം യേശുവിന്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം അത് പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൃഷ്ടി പൂർത്തീകരിച്ച് ദൈവം വിശ്രമിച്ച ആ 7-ാം ദിവസം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അഥവാ ഇവിടെ ഒരു പുതിയ സൃഷ്ടികർമ്മം തുടങ്ങാൻ പോവുകയാണ്. ആ പുതിയ സൃഷ്ടികർമ്മമാവട്ടെ യേശുവിന്റെ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ചെറിയ രണ്ടു വാക്കുകളിൽ യോഹന്നാൻ സൂചന നൽകുകയാണ്. 3-ാം ദിവസം. അടുത്തത് എവിടെ വെച്ചാണ് സംഭവിക്കുക? ഗലീലയിലെ കാനായിൽ. ഗലീലയിലെ കാന അത്ര പേരുകേട്ട സ്ഥലമൊന്നുമല്ല, പക്ഷേ ഒരു ഗ്രാമം. ആ കാനായെക്കുറിച്ച് വീണ്ടും പരാമർശമുണ്ടാവും. 4-ാമത്തെ അധ്യായം 43-46 വാക്യങ്ങളിൽ 43-ാമത്തെ വാക്യം രണ്ടു ദിവസം കഴിഞ്ഞ്, അതായത് 3-ാം ദിവസം, അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. 3-ാം ദിവസം വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. 46-ാമത്തെ വാക്യത്തിൽ കാണും, അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. ഇപ്പോഴേ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം അധ്യായം 46-ാം വാക്യം വരെ ഉള്ള വിവരണങ്ങളെല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണണം എന്ന് യോഹന്നാൻ ആഗ്രഹിക്കുന്നതായി കാണും. എപ്പോഴാണ്, എവിടെയാണെന്ന് കണ്ടു. ഇനി ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ? ആദ്യമേ അവതരിപ്പിക്കുന്ന കഥാപാത്രം യേശുവിന്റെ അമ്മ ആണ്. യേശുവിന്റെ അമ്മ എന്നിവിടെ പറയുന്നുള്ളൂ, മേരി എന്ന് പറയുന്നില്ല. യേശുവിന്റെ അമ്മ എന്ന പരാമർശം ഇവിടെ 3 തവണ ആവർത്തിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിലാണ് ആദ്യമേ വരിക, യേശുവിന്റെ അമ്മ. 3-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയും, യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു. 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. അപ്പോഴ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് യേശുവിന്റെ അമ്മ. എന്താണ് ഈ കഥാപാത്രം ചെയ്യുന്നത്? നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നടക്കാൻ പോകുന്ന സംഭവത്തിന്റെ മുഖ്യ കഥാപാത്രമായിട്ട് തന്നെ, അഥവാ ഈ സംഭവങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അമ്മയെ അവിടെ അവതരിപ്പിക്കുക. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രതിസന്ധി സംഭവിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അമ്മ മുൻകൂട്ടി സന്നിഹിതയാണ്. ഇനി ഉള്ള കഥാപാത്രങ്ങൾ, യേശുവുണ്ട്, യേശുവിന് ശിഷ്യന്മാരുണ്ട്, പരിചാരകരുണ്ട്, കലവറക്കാരനുണ്ട്, മണവാളനുണ്ട്. ഇങ്ങനെ അനേകം കഥാപാത്രങ്ങൾ ഈ സംഭവത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ നമ്മൾ പടിപടിയായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയും, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു. വീഞ്ഞു തീർന്നുവെന്ന് മറ്റാരും അറിഞ്ഞില്ല. യേശു അറിഞ്ഞില്ല, ശിഷ്യന്മാരറിഞ്ഞില്ല, കലവറക്കാരൻ പോലും അറിഞ്ഞില്ല. ആരും അറിയുന്നതിന് മുമ്പേ ആ കുടുംബത്തിലെ പ്രശ്നം യേശുവിന്റെ അമ്മ അറിഞ്ഞു. അതാരെയും അറിയിക്കാതെ അറിയിക്കേണ്ടവരെ മാത്രം അറിയിക്കുകയും ചെയ്തു. കലവറക്കാരോടല്ല, വേലക്കാരോടല്ല അമ്മ പറയുന്നത്. അമ്മയോട് ആരും പറഞ്ഞിട്ടുമല്ല. അമ്മ അത് മനസ്സിലാക്കി. ഒരു ഭവനത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടായ പ്രതിസന്ധി മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം തേടുകയാണ് യേശുവിന്റെ അമ്മ. അമ്മ അവനോട് പറഞ്ഞു, യേശുവിനോടാണ് പറയുക. എന്താണ് പറയുന്നത്? അവർക്ക് വീഞ്ഞില്ല. രണ്ടു വാക്കുകളിൽ ഒതുങ്ങി വലിയ താല്പര്യത്തോടുകൂടി പ്രശ്നം വളരെ വ്യക്തമായി അമ്മ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിന് യേശുവിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്, ഒരുപക്ഷെ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടതുമാണ്. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? വളരെയേറെ തെറ്റിദ്ധാരണയ്ക്ക് ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇടയായിട്ടുള്ള ഒരു ബൈബിൾ ഭാഗമാണിത്. ആദ്യത്തെ തന്നെ അഭിസംബോധന സ്ത്രീയെ എന്നാണ് വിളിക്കുക. സാധാരണ ഒരു മകൻ അമ്മയെ അഭിസംബോധന ചെയ്യുന്ന രൂപമല്ല ഇത് സ്ത്രീയെ എന്നത്. തീർച്ചയായിട്ടും ആദരവും ബഹുമാനവും സൂചിപ്പിക്കുന്നതാണ് ഈ പദം. പക്ഷേ അതുമാത്രമല്ല ഇവിടെ അർത്ഥമാക്കുക. സ്ത്രീയെ എന്നത് ഒരു കാരണവശാലും തള്ളി പറയുന്നതായോ അല്ലെങ്കിൽ അപമാനിക്കുന്നതായോ ആദരവ് കുറഞ്ഞ സംസാരമായോ കണക്കാക്കാൻ പാടില്ല. രണ്ടാമത്തേത് ചോദ്യമാണ്, എനിക്കും നിനക്കും എന്ത്? അത് ചില വിവർത്തനങ്ങളിൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് വിവർത്തനം ചെയ്യാറുണ്ട്. ആ തമ്മിൽ എന്നത് വിവർത്തകൻ സപ്ലൈ ചെയ്തതാണ്. അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുക. എന്താണ് നീ ഈ ചോദിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നെയും നിന്നെയും സംബന്ധിച്ച് ഈ ചോദിച്ചതിന്റെ അർത്ഥമെന്താണ്, പ്രസക്തി എന്താണ്? അത് തുടർന്ന് പറയുന്ന വാക്കിൽ നിന്ന് വ്യക്തമാകും. എന്റെ സമയം ഇനിയും ആയിട്ടില്ല. സമയം എന്നതിന് ഹോര എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുക. അതൊരു വളരെ പ്രധാനപ്പെട്ട പദവുമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ. എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ പലതവണ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കാണും. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, കല്ലെറിയാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് സാധിച്ചില്ല. കാരണം അവന്റെ സമയം ഇനിയും ആയിട്ടുണ്ടായിരുന്നില്ല. സമയമായില്ല, സമയമായില്ല എന്ന് പറഞ്ഞ യേശു ഒരിക്കൽ പറയും എന്റെ സമയമായി. അത് 12:23 വാക്യത്തിലാണ്. സമയമായി എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് പലതവണയും ആവർത്തിക്കും, സമയമായി, മഹത്വീകരിക്കപ്പെടാനുള്ള സമയമായി. അപ്പോഴേ എന്റെ സമയം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടാനുള്ള യേശുവിന്റെ മഹത്വീകരണത്തിന്റെ സമയമാണ്. യേശുവിന്റെ മഹത്വീകരണമാകട്ടെ സംഭവിക്കുന്നത് കുരിശു മരണത്തിലൂടെയാണ്. കുരിശില് ഉയർത്തപ്പെടുമ്പോഴാണ് യേശു മഹത്വീകരിക്കപ്പെടുക. അപ്പോഴേ മഹത്വീകരണത്തിന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈ ആദ്യ അത്ഭുതത്തിന്റെ അവസരത്തിൽ പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട്. അത് ഈ വിവരണത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും. 11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അപ്പൊ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്റെ തുടക്കമാണ് ഇവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ സംഭവിക്കാൻ പോവുക. അപ്പോഴേ യേശു പറയുന്നതാണ്, എന്റെ മഹത്വീകരണത്തിന്റെ സമയം ഇനിയുമായിട്ടില്ല. ഇപ്പോൾ നീ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ അത്ഭുതകരമായി ഇവർക്ക് വീഞ്ഞു നൽകുകയാണെങ്കിൽ അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് യേശുവിന്റെ കുരിശു മരണത്തിലേക്കുള്ള അഥവാ മഹത്വീകരണത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. അതിനുള്ള സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു പറയുന്നു. പക്ഷേ തുടർന്ന് നമ്മൾ മനസ്സിലാക്കും സമയമായിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും യേശു പ്രവർത്തിക്കുന്നതായിട്ട്. അപ്പോഴ് ഈ വാക്യം മുഴുവൻ എടുക്കുമ്പോഴേ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ യേശു മാതാവിന്റെ ആ പ്രാർത്ഥനയെ അല്ലെങ്കിൽ മാധ്യസ്ഥത്തെ നിരസിക്കുകയോ തിരസ്കരിക്കുകയോ പുറന്തള്ളുകയോ അല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സമയമായിട്ടില്ല എന്ന് മാനുഷികമായി ചിന്തിക്കുന്ന യേശു ഇവിടെ മറിയത്തിന്റെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് പിതാവ് തന്നെ തന്നെ ഏൽപ്പിച്ച ആ ദൌത്യം പൂർത്തീകരിക്കാൻ, ആ പൂർത്തീകരണം തുടങ്ങാനുള്ള സമയമായി എന്ന് അംഗീകരിക്കുകയാണ് ചെയ്യുക. എനിക്കും നിനക്കും എന്ത്, ഇത് യേശുവിനും മറിയത്തിനും ഒരുപോലെ പീഡാനുഭവത്തിന്റെ തുടക്കമായിരിക്കും എന്നാണ് സൂചന. മഹത്വം വെളിപ്പെടുന്നത് പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയുമാണ്. ഇനി അവസാനം യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ മറിയ നിൽക്കുമ്പോൾ ഈ അഭിസംബോധന വീണ്ടും നമ്മൾ കാണും. 19:25 25-27 വാക്യങ്ങളിൽ ഇങ്ങനെ കാണും. യേശുവിന്റെ കുരിശിന്റെ അരികെ അവന്റെ അമ്മയും സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ സ്ത്രീയെ എന്ന അഭിസംബോധന ആകെ 2 യേശു നടത്തുന്നുള്ളൂ. അത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച്, 2 കാൽവരിയിലെ കുരിശിൽ വെച്ച്. അപ്പോഴും കാനായും കാൽവരിയും മഹത്വീകരണത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലുമാണ് നിൽക്കുക. ഇവിടെ സംഭവിക്കുന്നത് ഒരു തുടക്കമാണ്, കാൽവരിയിൽ സംഭവിക്കുന്നത് ഒരു ഒടുക്കവുമാണ്, അവസാനമാണ്. അപ്പോഴ് സ്ത്രീയെ എന്ന അഭിസംബോധനയിലൂടെ സമയത്തെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെ യേശു എടുത്തു കാണിക്കുന്നത് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം തന്റെ കുരിശുമരണവും മഹത്വീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും യേശു അമ്മയെ ഏതെങ്കിലും തരത്തിൽ ആദരവ് കുറച്ചു കാണിക്കുകയോ ബന്ധം തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. അത് അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. ഒരു കാര്യം കൂടി, സ്ത്രീയെ എന്ന് പറയുമ്പോൾ ഇവിടെ യേശു തന്റെ അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴമേറിയ അർത്ഥമുണ്ട്. ഇതിന്റെ അർത്ഥം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷാചരിത്രത്തിൽ ഈ പദത്തിനുള്ള സ്ഥാനം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യത്തിൽ ദൈവത്തിന്റെ ആദ്യത്തെ വാഗ്ദാനമുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും എന്ന് സർപ്പത്തോട് പറഞ്ഞ ആ പ്രവചനമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെടാൻ പോവുക. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന പ്രവചനം ഇവിടെ യേശു അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് പൂർത്തീകരിക്കുന്നതിന്റെ തുടക്കം കാണും. അപ്പോൾ സ്ത്രീ എന്നത് പുതിയ ഹവ്വ ആയി, രക്ഷകന്റെ അമ്മയായി, അഥവാ രക്ഷകനോട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന സഹരക്ഷകയായി മറിയത്തെ ചിത്രീകരിക്കുന്നതിന് സഹായിക്കുന്ന പദം കൂടിയാണ് സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്. അടുത്തത്, അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. അമ്മ വാദത്തിന് നിൽക്കുന്നില്ല, വിശ്വാസത്തിന്റെ മാതൃകയാണ്. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് മറിയത്തെക്കുറിച്ച് എലിസബത്ത് ഉദീരണം ചെയ്തു. ഇവിടെ ആ വിശ്വാസം വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. മറിയം അതേ ചെയ്യുന്നുള്ളൂ. മറിയത്തിന്റെ ഒരു സ്ഥാനം മധ്യസ്ഥന്റേതാണ് അഥവാ മധ്യസ്ഥയുടേതാണ്. മനുഷ്യരുടേതായ ആവശ്യങ്ങൾ മകന്റെ അടുക്കൽ അവതരിപ്പിക്കുന്നു, മകന്റേതായ ആഗ്രഹങ്ങൾ മകന്റേതായ കൽപ്പനകൾ മനുഷ്യരുടെ അടുക്കൽ അവതരിപ്പിക്കുന്നു. മനുഷ്യ സമൂഹത്തിനും യേശു ക്രിസ്തുവിനും അഥവാ ദൈവത്തിനും മധ്യേ നിൽക്കുന്നവളാണ് മറിയം. അവൻ പറയുന്നത് ചെയ്യുക, അവൾക്കത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ അറിയിക്കുകയും ദൈവത്തിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നവളാണ് യേശുവിന്റെ അമ്മ. അവൻ പറയുന്നത് ചെയ്യുവൻ. മറിയമല്ല കേന്ദ്രം, ആരും തെറ്റിദ്ധരിക്കരുത്. മറിയം ശ്രദ്ധാകേന്ദ്രമല്ല, മറിയം ഒരു വഴിയാണ്, കൈ ചൂണ്ടിയാണ്. ആ കൈ ചൂണ്ടുന്നത് യേശുവിലേക്കാണ്. കത്തോലിക്ക സഭ എന്നും ആധികാരികമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മനുഷ്യനായി അവതരിച്ച ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. മറ്റു മധ്യസ്ഥന്മാരെല്ലാം യേശുവിനോട് ചേർന്ന് മധ്യസ്ഥം വഹിക്കുന്നവരാണ്, യേശുവിലേക്ക് നയിക്കുന്നവരാണ്, യേശുവിനനുസരിക്കാൻ മാതൃകയായി നിൽക്കുന്നവരാണ്, ആഹ്വാനം ചെയ്യുന്നവരാണ്. അപ്പോ ആദ്യ പടി അവിടെ അവസാനിച്ചു. യേശുവിന്റെ അടുക്കൽ കാര്യം അവതരിപ്പിച്ചു. യേശു ചെയ്യുന്നത് ചെയ്യാനായിട്ട് പരിചാരകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി 6 വാക്യം ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. യഹൂദരുടെ ശുദ്ധീകരണം, ഇത് പറയുന്ന വ്യക്തിയും യഹൂദനാണെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ യഹൂദർ എന്നതിന് വളരെ നിർണായകമായ ഒരർത്ഥമുണ്ട്. അതിന്റെ ആഴത്തിലേക്ക് ഇപ്പോൾ കടന്നുപോകാൻ നമുക്ക് സമയമില്ല, പിന്നീടൊരിക്കൽ ചെയ്യുന്നതാം. യഹൂദർ യേശുവിനെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നിൽക്കുക. യേശുവിനെ സ്വീകരിക്കുന്നവര് ക്രൈസ്തവരാണ്, യേശുവിനെ തിരസ്കരിക്കുന്ന യഹൂദർ. അപ്പോൾ യഹൂദരുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പഴയ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ശുദ്ധീകരണം കൈകാലുകൾ കഴുകി ബാഹ്യമായ ശുദ്ധി നടത്തുന്നവയായിരുന്നു. ആ ബാഹ്യമായ ശുദ്ധീകരണത്തിന് വേണ്ട വെള്ളം നിറയ്ക്കാനുള്ള 6 കൽഭരണികൾ, ആ ഓരോ കൽഭരണിയും വലിയ ഭരണിയായിരുന്നു. ഏകദേശം 100 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന വലിയ കൽഭരണികൾ. പക്ഷേ ആ കൽഭരണികളിൽ നിറയെ വെള്ളമില്ല. രണ്ട് കാര്യങ്ങളുടെ സൂചിപ്പിക്കുന്നുണ്ട്. ശുദ്ധീകരണം ബാഹ്യമാണ്, ആ ബാഹ്യമായ ശുദ്ധീകരണത്തിന് ആവശ്യമായ ജലം പോലും നിറച്ച് ഭരണികളിലില്ല. അപ്പോൾ പഴയ നിയമത്തിന്റെ മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള അപര്യാപ്തതയെക്കുറിച്ചൊരു സൂചന കൂടി യോഹന്നാൻ ഇവിടെ നൽകുകയാണ്. 7 വാക്യം, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. യേശുവിന്റെ അമ്മ രംഗത്തുനിന്ന് നിരോധാനം ചെയ്തു. മറ്റാരും ഇനി ഇവിടെയില്ല, യേശുവും പരിചാരകന്മാരും. വെള്ളം നിറയ്ക്കുക, വെള്ളം നിറച്ചു, പരിചാരകന്മാർ അനുസരിച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ എടുക്കൊണ്ട് ചെല്ലുവൻ, അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. അപ്പോൾ യേശുവിന്റെ ആജ്ഞ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് 9 വാക്യത്തിൽ പറയും. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി, അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. കലവറക്കാരന് മനസ്സിലാവുന്നില്ല ഇവിടെ ഒന്ന് വീഞ്ഞു വന്നുവെന്ന്. പക്ഷേ വെള്ളം കോരിയവർ അറിഞ്ഞിരുന്നു, അറിഞ്ഞില്ല, അറിഞ്ഞു. അറിഞ്ഞവർക്കും പൂർണ്ണമായി അറിയാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഇവിടെ മറ്റാർക്കും ഈ സംഭവം മനസ്സിലാവുന്നില്ല. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഇവിടെ ശ്രദ്ധേയമായ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മണവാളൻ. ഇവിടെ വിവാഹ വിരുന്ന് നടക്കുകയാണ്. വിവാഹ വിരുന്ന് ദൈവരാജ്യത്തിന്റെ ഒരു പ്രതീകമായി പല ഉപമകളിലൂടെ യേശു ഉദ്ധരിച്ചിട്ടുണ്ട്. വീഞ്ഞ് നൽകുക എന്നത് മണവാളന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതുമാണ്. ഇപ്പോ കലവറക്കാരൻ മണവാളനോടാണ് പറയുക, നീ മേൽത്തരം വിഞ്ഞ് അവസാനം വരെ സൂക്ഷിച്ചു വെച്ചുവെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ കാനായിലെ മണവാളനല്ല, ആ കല്യാണത്തിന്റെ കേന്ദ്രബിന്ദുവായ മണവാളനല്ല ഇവിടെ വിഞ്ഞ് നൽകിയത്. അപ്പോൾ കാനായിലെ മണവാളനും കാനായിലെ കല്യാണ വിരുന്നും മറ്റൊരു മണവാളനിലേക്കും മറ്റൊരു കല്യാണ വിരുന്നിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ മണവാളൻ യേശു തന്നെയാണ്. യഥാർത്ഥത്തിൽ വിവാഹ വിരുന്ന് നടക്കുന്നത് യേശുവിൻ്റെതാണ്. സഭയും യേശുവും തമ്മിൽ ഉള്ള ആ ഒരു ഗാഢമായ ബന്ധത്തിന്റെ ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ അടയാളമായി സൂചനയായി യോഹന്നാൻ അവതരിപ്പിക്കുകയാണ് ഈ സംഭവം. ഇനി വീഞ്ഞ് സമൃദ്ധമായി നൽകുന്നു. യേശുവാണ് വീഞ്ഞ് സമൃദ്ധമായി നൽകുന്നത്. ഇവിടെ കാനായിലെ കൽഭരണികളിൽ നിറഞ്ഞു കവിയുന്ന വീഞ്ഞ് പഴയ നിയമത്തിന്റെ സ്ഥാനത്ത് കടന്നു വരുന്ന പുതിയ നിയമത്തിന്റെ പ്രതീകമായി നമ്മൾ കാണണം. അതോടൊപ്പം ഈ സംഭവം വരാനിരിക്കുന്ന മറ്റൊരു വലിയ സംഭവത്തിന്റെ സൂചന കൂടിയാണ്. അന്തിമ അത്താഴവേളയിൽ വീഞ്ഞ് രക്തമാക്കി മാറ്റുന്ന യേശു പാനപാത്രമെടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറയും, വാങ്ങി കുടിക്കുവിൻ, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പോഴും കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി അന്തിമ അത്താഴവേളയിൽ യേശു വീഞ്ഞ് തന്റെ രക്തമായി നൽകുന്നു. അപ്പോൾ കാനായിൽ നിന്ന് അത്താഴവേളയിലേക്കും കാൽവരിയിലേക്കുമുള്ള പ്രയാണം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അവസാനത്തെ വാക്യം, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഈ വിവർത്തനത്തിൽ ഒരു ചെറിയ അപാകതയുണ്ട്. മലയാള ഭാഷയിലേക്ക് ഗ്രീക്ക് ഭാഷയിൽ വിവർത്തനം ചെയ്യുമ്പോൾ ചിലതൊക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വിവർത്തനങ്ങൾ പൂർണ്ണമായെന്നു വരില്ല. വിവർത്തകർ എത്ര ശ്രമിച്ചാലും അതിന്റെ അർത്ഥം പൂർണ്ണമായി കൊണ്ടുവരാനായിട്ട് സാധിച്ചെന്ന് വരികയുമില്ല. ഇവിടെ വാസ്തവത്തിൽ ഒറിജിനൽ നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി മെച്ചമായിട്ട് കൊടുക്കുന്നുണ്ട്. ജീസസ് ഡിഡ് ദിസ് ദ ഫസ്റ്റ് ഓഫ് ഹിസ് സൈൻസ് ഇൻ കാന ഓഫ് ഗാലിലി ആൻഡ് റിവീൽഡ് ഹിസ് ഗ്ലോറി and his disciples believed in him. ഇതാണ് ഒറിജിനലിന്റെ വിവർത്തനം. അത് ഭാഷാഭംഗിയും വ്യാകരണ ശുദ്ധിയും ഒന്നും നോക്കാതെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഗലീലയിലെ കാനായിൽ വെച്ച് യേശു ഇത് ചെയ്തു, തന്റെ അടയാളങ്ങളിൽ ആദ്യത്തേത്, അങ്ങനെ തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അല്പം വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത്, അത്ഭുതം എന്ന പദം യോഹന്നാനോട് ഉപയോഗിക്കുന്നില്ല, അത് വിവർത്തകൻ ഒരു വിശദീകരണമായി നൽകുന്നതാണ്. രണ്ടാമത്തേത്, മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത അത്ഭുതം എന്നല്ല പറയുക, യേശു ഇത് പ്രവർത്തിച്ചു, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഒരു പേർപ്പസ് ക്ലോസ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെക്കാൾ കൂടുതൽ യേശു ചെയ്ത പ്രവർത്തനത്തിന്റെ വിശദീകരണമാണ് യോഹന്നാൻ നൽകുന്നത്. യോഹന്നാൻ ഇതിന് കൊടുക്കുന്നത് അടയാളം എന്ന പേരാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ അടയാളങ്ങളായി കാണുന്ന 7 അത്ഭുതങ്ങൾ കാണും. അത്ഭുതം എന്ന പദത്തിന് പകരം അടയാളം എന്ന പദമാണ് യോഹന്നാൻ ഉപയോഗിക്കുക. അപ്പോൾ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായി ഇതിനെ കാണണം. അതോടൊപ്പം തന്നെ ഇത് ശിഷ്യന്മാർക്ക് മാത്രമേ ഗ്രഹിക്കാൻ സാധിച്ചുള്ളൂവെന്നും ശിഷ്യന്മാർ മാത്രമേ വിശ്വസിച്ചുള്ളൂ എന്നും ഇവിടെ എടുത്തു പറയുന്നുമുണ്ട്. അപ്പോഴേ ഈ കാനായിലെ സംഭവം വാസ്തവത്തിൽ വിവാഹ വിരുന്നല്ല ഇവിടെ കേന്ദ്രമായി നിൽക്കുക, കാനായില് മാതാവിന്റെ മധ്യസ്ഥതയുമല്ല കേന്ദ്രമായി നിൽക്കുക, കാനായില് വെള്ളം വീഞ്ഞായി മാറിയതുമല്ല കേന്ദ്രമായി നിൽക്കുക. കാനായിൽ വെച്ച് യേശു തന്റെ മഹത്വീകരണത്തിന്റെ തുടക്കം കുറിച്ചു, യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ആരംഭിച്ചു, അഥവാ കാനായിൽ വെച്ച് രക്ഷാകർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് യേശു തുടക്കം കുറിച്ചു. അപ്പോൾ മഹത്വത്തിന്റെ അഥവാ മഹത്വീകരണത്തിന്റെ തുടക്കം അഥവാ മഹത്വത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് നമുക്ക് ഇതിന് പേര് കൊടുക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ആ വലിയ കൃപയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായി ഒരമ്മയെ അവിടെ നൽകി, ഞങ്ങൾക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വീഞ്ഞറ്റുപോകുന്ന സാഹചര്യത്തിൽ, ജീവൻ തന്നെ ചോർന്നു പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പുതുജീവനായി പുതിയ സന്തോഷവും ഉന്മേഷവുമായി അവിടുത്തെ മകൻ കടന്നുവരുന്ന ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വിഷാദവും ദുഃഖവും ഉണ്ടാകുമ്പോൾ, പരാജയത്തിൽ ഞങ്ങൾ പെട്ടുപോകുമ്പോൾ അങ്ങ് എപ്പോഴും ഞങ്ങളോടുകൂടി ഉണ്ട് എന്ന് ഞങ്ങളെ അനുസ്മരിപ്പിക്കണമേ. അവിടുത്തെ പുത്രന്റെ വചനം സ്വീകരിക്കാൻ അവന്റെ മഹത്വീകരണത്തിൽ പങ്കുചേരാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അമേൻ.